2020 സെപ്റ്റംബർ 13 ഞായറാഴ്ച കേരളകുമുദി ഈ പേപ്പറിൽ സിനിമാ പേജിൽ നിന്ന് കല്ലിനെയും ചിരിപ്പിക്കും കരയിക്കും കല്ലായിക്കാരൻ. ജീവിത പ്രലാബ്ദങ്ങളുമായി കടൽ കടന്നു പോകുന്ന മലയാളികൾ ഒരു ചെറു ചിരിയോടെ എന്നും മാമുക്കോയുടെ ഗഫൂർക്കെ ഓർക്കും. ദാസന്റെയും വിജയന്റെയും മാത്രമല്ല ലോക മലയാളികളുടെ മുഴുവൻ ദോസ്താണ് ഗഫൂർക്ക. മലയാള സിനിമയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിൽ കല്ലായിപ്പുഴയുടെ ഓരത്ത് തന്റെ കൊച്ചു സ്വപ്നങ്ങളുമായി ജീവിച്ച ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. പകൽ കല്ലായിലെ മരങ്ങളുടെ അളവെടുപ്പും രാത്രിയിൽ നാടക പ്രവർത്തനവുമായിരുന്നു ജോലി. കോഴിക്കോട്ടെ ഓലക്കൊട്ടകയിൽ കപ്പലണ്ടി കുറിച്ച് നിലത്തിരുന്ന് ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട് ആ ചെറുപ്പക്കാരൻ. എന്നാൽ താനും അതിന്റെ ഭാഗമാകുമെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. അത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം മാമുക്കോയ. മലയാള സിനിമയിലെ അതുല്യ നടന്മാരുടെ പട്ടികയിലാണ് മാമുക്കോയുടെ സ്ഥാനം. ചിരിപ്പിക്കാൻ മാത്രമല്ല പ്രേക്ഷകരെ കരയിപ്പിക്കാനും മാമുക്കോയുടെ അഭിനയത്തിന് കഴിയും. മലയാള സിനിമയിൽ ആർക്കും അനുകരിക്കാൻ കഴിയാത്ത സ്വാഭാവിക അഭിനയശൈലിയാണ് താങ്കളുടേത്. എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നതാണ് സത്യം. അഭിനയത്തിനപ്പുറം ഒരുതരം പെരുമാറലായിട്ടാണ് ഞാൻ അഭിനയത്തെ നോക്കിക്കാണുന്നത്. ഞാൻ ചെയ്യുന്ന എല്ലാ കഥാപാത്രങ്ങളിലും എന്റേതായ ശൈലി ഉണ്ടാവും. ഒരു ചായക്കടക്കാരനായാലോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായാലോ ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയായിരിക്കും സിനിമയിലും. സിനിമയ്ക്ക് വേണ്ടി പ്രത്യേകമായി അഭിനയിക്കാറില്ല. ക്യാമറ വയ്ക്കുന്നത് കൊണ്ട് മാത്രം അത് സിനിമയാകുന്നു എന്നേ ഉള്ളൂ. നാടകത്തിലൂടെയാണല്ലോ സിനിമയിലേക്ക് വന്നത്. ഇന്നത്തെ പോലെ പത്ര ദൃശ്യമാധ്യമങ്ങളുടെ അതിപ്രസരം ഇല്ലാത്ത കാലമായിരുന്നു അത്. റേഡിയോ ആയിരുന്നു അന്നത്തെ ജനകീയ മാധ്യമം. റേഡിയോ നാടകത്തിലൊക്കെ അഭിനയിക്കാൻ അവസരം കിട്ടുന്നത് മഹാഭാഗ്യമായി കരുതുന്ന കാലം. അന്ന് നമ്മൾ നാടകപ്രവർത്തകരോടൊപ്പം ഒരു സിനിമാ നടൻ ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാം സ്നേഹത്തോടെ ബാലേട്ടൻ എന്ന് വിളിക്കുന്ന നിലമ്പൂർ ബാലൻ. ബാലേട്ടൻ സിനിമയിലും നാടകത്തിലും ഒക്കെ അരങ്ങു തകർക്കുന്ന കാലമായിരുന്നു അത്. ബാലേട്ടൻ ആദ്യമായി കോഴിക്കോടിന്റെ പശ്ചാത്തലത്തിൽ സംവിധാനം ചെയ്ത അന്യരുടെ ഭൂമി എന്ന സിനിമയിലൂടെയാണ് എന്റെ ചലച്ചിത്ര പ്രവേശനം. പക്ഷേ അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അവാർഡ് സിനിമയായിരുന്നു. വെറും ഉച്ചക്കളി മാത്രമായി ഒതുങ്ങിപ്പോയ ചിത്രം. വേണ്ടത്ര രീതിയിൽ ആ ചിത്രം ശ്രദ്ധിക്കപ്പെട്ടില്ല. ആദ്യ ചിത്രത്തിൽ അഭിനയിച്ചതിനു ശേഷം എനിക്ക് സിനിമയിൽ നിന്ന് അധികം അവസരങ്ങളൊന്നും വന്നില്ല. വീണ്ടും കല്ലായിലെ തടിയളവ് ജോലിയും നാടകപ്രവർത്തനവുമൊക്കെയായി കുറെ വർഷങ്ങൾ കടന്നുപോയി. ആയിടയ്ക്കാണ് കലാസംവിധായകനായ കൊന്നനാട്ട് രാമൻകുട്ടിച്ചേട്ടൻ ഒരു പടം സംവിധാനം ചെയ്യുന്നത്. സുറുമയുട്ട കണ്ണുകൾ. വിജയരാഘവനായിരുന്നു നായകൻ. കെ പി ഉമർ, ബഹദൂർ, നെല്ലിക്കോട് ഭാസ്കരൻ, കുഞ്ഞാണ്ടി തുടങ്ങിയ വലിയ കലാകാരന്മാരോടൊപ്പം എനിക്കും ചെറിയ വേഷം കിട്ടി. ആ വേഷം എനിക്ക് കിട്ടാൻ കാരണം സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറായിരുന്നു. സിനിമയുടെ അണിയറ പ്രവർത്തകർ ബഷീറിക്കയുടെ അനുഗ്രഹം വാങ്ങാൻ ബേപ്പൂരിലെ വീട്ടിലെത്തുമ്പോൾ ഞാൻ അവിടെയുണ്ട്. അനുഗ്രഹം വാങ്ങി അവർ പോകാനിറങ്ങുമ്പോൾ ബഷീർക്ക എന്നെ ചൂണ്ടി പറഞ്ഞു, ഇവൻ ഇവിടെ നാടകവും കലാപ്രവർത്തനവുമായി നടക്കുകയാണ്, നിങ്ങളുടെ സിനിമയിൽ എന്തെങ്കിലും വേഷമുണ്ടെങ്കിൽ പരിഗണിക്കണം. കെ പി ഉമർ അവതരിപ്പിച്ച അറബിയുടെ കഥാപാത്രം സഞ്ചരിക്കുന്നത് കുതിരവണ്ടിയിലാണ്. കുതിരയ്ക്ക് പുല്ലിട്ട് കൊടുക്കുന്ന ജോലിക്കാരന്റെ വേഷമാണ് എനിക്ക് തന്നത്. പിന്നീട് 3 വർഷം കഴിഞ്ഞ് 1986 ഇറങ്ങിയ ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം എന്ന മോഹൻലാൽ ചിത്രത്തിലാണ് ഞാൻ അഭിനയിക്കുന്നത്. ആ ചിത്രത്തിന്റെ തിരക്കഥ ശ്രീനിവാസന്റേതായിരുന്നു. തലശ്ശേരിയിൽ നാടകപ്രവർത്തനം നടത്തുന്ന സമയത്ത് തന്നെ എനിക്ക് ശ്രീനിവാസനെ അറിയാം. എന്നാൽ സിനിമയ്ക്ക് പുറത്തുള്ള മാമുക്കോയ ഗൗരവക്കാരനാണോ? കോമഡിക്ക് വേണ്ടി ഞാൻ ഇതുവരെ ഒരു സിനിമയിലും അഭിനയിച്ചിട്ടില്ല. ഞാൻ വളരെ സീരിയസ് ആയി ചെയ്യുന്നത് ആളുകൾക്ക് കോമഡിയായാണ് തോന്നുന്നത്. അതിന് ഞാനെന്ത് ചെയ്യാനാണ്? പിന്നെ ജീവിതത്തിൽ അല്പം ഗൗരവമൊക്കെ വേണ്ടേ? പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് തന്നെ പറയണം. സിനിമയിൽ വരുന്നതിനു മുമ്പ് കല്ലായിൽ മരത്തിന്റെ അളവെടുപ്പായിരുന്നല്ലോ ജോലി. കല്ലായിപ്പുഴയുടെ സമീപത്തായിരുന്നു വീട്. അവിടുത്തെ തടിപ്പണിയൊക്കെ കണ്ടാണ് വളർന്നത്. അന്ന് ലോകത്തിലെ ഏറ്റവും വലിയ തടി വ്യാപാര കേന്ദ്രമായിരുന്നു കല്ലായി. സ്കൂളിൽ പോകുന്ന സമയം തൊട്ടേ എനിക്ക് കല്ലായിൽ ജോലിയുണ്ടായിരുന്നു. തടിമില്ലുകളിൽ അറക്കാനിട്ടിരിക്കുന്ന തടിയിൽ നിന്ന് തൊലി പൊളിച്ച് വിറകടയിൽ കൊടുത്താൽ അരയണ വീതം കൂലി ലഭിക്കും. ഉരു ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വലിയ മരങ്ങൾ അറക്കുമ്പോൾ ലഭിക്കുന്ന അറക്കപ്പൊടി വിറ്റുമൊക്കെയാണ് ഞങ്ങളുടെ കുട്ടിക്കാലം കടന്നുപോയത്. 10ാം ക്ലാസ് വരെ പഠിക്കാനേ വീട്ടിലെ സാഹചര്യം അനുവദിച്ചുള്ളൂ. അതിനുശേഷം കല്ലായിയിൽ മരങ്ങൾ അളക്കുന്നതായിരുന്നു ജോലി. രാത്രിയിൽ നാട്ടിലെ ചെറിയ അമർച്ചർ നാടകസംഘങ്ങളുടെ കീഴിൽ നാടകം കളിയും. കോഴിക്കോട്ടെ ആ പഴയ സാംസ്കാരിക കൂട്ടായ്മ ഇപ്പോഴുണ്ടോ? പണ്ട് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ ഒത്തുകൂടാറുണ്ടായിരുന്നു. ബഷീർക്ക, എസ് കെ പൊറ്റക്കാട്, തിക്കോടിയൻ തുടങ്ങിയവരുടെ കൂട്ടായ്മയിൽ ഭാഗമാവാൻ എനിക്കും ഭാഗ്യം ലഭിച്ചു. അവരുടെ ചർച്ചകളിലൂടെയാണ് ഞാൻ ലോകത്തെ അറിഞ്ഞത്. വായനശാലകളും നാടകവും സിനിമാ ചർച്ചകളും ഒക്കെ ചൂടുപിടിച്ചിരുന്ന ആ പഴയ കോഴിക്കോടൻ കൂട്ടായ്മയൊന്നും ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. എവിടെയെങ്കിലും ഒരു നാടകമുണ്ടെങ്കിലോ സാഹിത്യ ചർച്ചയുണ്ടെങ്കിലോ അന്ന് കാൽനടയായാണ് ഞങ്ങൾ പോയിരുന്നത്. ഇന്ന് ആളുകൾക്ക് ഒന്നിനും സമയമില്ലല്ലോ.